പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുകയാണ്. പ്രിയരെ, മുള്ളികൾക്കിടയിലെ ചെറുനാരകം എന്ന ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. മത്തായി 24:14 അതിന്റെ കീ വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നു, നമുക്ക് ഏവർക്കും പരിചയമുള്ളതാണല്ലോ. ആ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് കടക്കാം. വായിച്ചാണ്,
രാജ്യത്തിന്റെയും സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും.
രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം. എന്തുവാണിത്? ഇതാണ് സത്യം. മാനവകുലം അറിയാതെ മറഞ്ഞു കിടക്കുന്ന വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 1:26 പറയുന്ന സത്യം, അതെന്താണ്? മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് ഭൂമിയെ വാഴാനാണ്, ഭൂമിയുടെ കിങ്ഡം അലങ്കരിക്കാനാണ്. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഈ ഭൂമിയെ വാഴേണ്ടത് മനുഷ്യനാണ്. ഇതാണ് ഈ സന്ദേശമാണ് അറിയിക്കുന്നത്. അതിന്റെ അർത്ഥം, മകനെ നീയാണ്, മകളെ നീയാണ് അടുത്ത ഭൂമി വാഴേണ്ട രാജാവ്. ഇതാണ് മനുഷ്യൻ മനസ്സിലാക്കാതെ മറഞ്ഞു കിടക്കുന്ന സത്യം. അപ്പോ ഇതിന് ഉൽപ്പത്തി 27 ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. 26 പറഞ്ഞു, ഞാൻ മനുഷ്യനെ ഉണ്ടാക്കുകയാണ് ഭൂമിയെ വാഴാൻ. 27 മനുഷ്യനുണ്ടാക്കി. 28 5 നിലകളുള്ള ഒരു ബിൽഡിങ്ങിന് തുല്യമായി 5 നിലകളുള്ള ഒരു അനുഗ്രഹം അവനെ മേൽ കൽപ്പിച്ചു. നീ സന്താനപുഷ്ടിയുള്ളവനായി 1 ഭൂമിയിൽ നിറഞ്ഞ് പെരുകി, 2 നിറഞ്ഞ്, 3 പിന്നെ അടക്കി, അതായത് കീഴടക്കാൻ എന്തോ ഇവിടെ ഉണ്ട്, അടക്കി വാഴുക. അപ്പോ വാഴുക എന്നുള്ളത്, ഭൂമിയെ വാഴുക എന്നുള്ളത് 5-ാമത്തെ നിലയാണ് എന്ന് മനസ്സിലാക്കി. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തു അന്യപ്പെട്ടതോടുകൂടെ ആ പദ്ധതിയിൽ നിന്ന് അവൻ മാറിപ്പോയി. കാരണം ദൈവം അവനെ ഉണ്ടാക്കിയത് മനുഷ്യനായി മാത്രമല്ല, ദൈവത്തിന്റെ പുത്രനായിട്ടാണ്. കഴിഞ്ഞ സന്ദേശം നമ്മൾ ചിന്തിച്ചു, ദൈവം ഭൂമിയിൽ നിന്ന് മണ്ണ് കുഴച്ച് ഒരു മനുഷ്യനെ ഉണ്ടാക്കി. ഉൽപ്പത്തി 2:7 പറയുന്ന ഉണ്ടാക്കി. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ദൈവപുത്രനെ ഒരുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ദൈവം തൻ്റെ ജീവശ്വാസം മൂതി, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവുമുള്ള ഒരു മനുഷ്യനായി. ഇതുകൊണ്ടാണ് ആദ്യത്തെ മനുഷ്യനെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ വചന ലൂക്കോസ് സുവിശേഷം അതിന്റെ 3-ാമത്തെ അവസാന വാക്യം പറയുന്നു, ആദം ദൈവത്തിന്റെ മകൻ. അപ്പോ മനുഷ്യനും ദൈവത്തിന്റെ മകനുമായ രണ്ട് അസ്തിത്വങ്ങൾ കൂടുന്ന ഒരു വ്യക്തിയായിരുന്നു ആദം. സ്വർഗീയമായതും ഭൗമികമായതും, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും തമ്മിൽ കൂട്ടിച്ചേർക്കേണ്ട വ്യക്തിയാണ് മനുഷ്യൻ. മൃഗങ്ങളോ മരങ്ങളോ ഒന്നും അങ്ങനെയല്ല, അവരെല്ലാം ഭൗതിക തലം മാത്രമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും കൂടെ കൂട്ടിച്ചേർക്കേണ്ടത്. ഇതുകൊണ്ടാണ് എഫേസ്യലേഖനം 1:9-10 വാക്യങ്ങളിൽ പറയുന്നത്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യന്റെ മർമ്മം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും വീണ്ടും ക്രിസ്തുവിൽ ഒന്നായി തീരേണ്ട കാലസമ്പൂർണ വ്യവസ്ഥ. വീണ്ടും എന്ന് പറയുന്നതിന്റെ കാരണം, ആദത്തിൽ ഇതൊന്നായിരുന്നു, എന്നാൽ ആദത്തിന്റെ അനുസരണക്കേട് മൂലം ഒന്നായത് രണ്ടായി മാറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ സന്ദേശങ്ങൾ നമ്മൾ ചിന്തിച്ചു, 5 നിലയുള്ള ആ ദൈവത്തിന്റെ സ്ട്രാറ്റജി 7 നിലയായി മാറിയെന്ന് മനസ്സിലാക്കി. എന്നാൽ പാപം ചെയ്ത മനുഷ്യന് 5 നില കെട്ടുവാൻ കഴിയാതെ 3 നില മാത്രമായി ഒതുങ്ങിയെന്നും, അതായത് വിവാഹത്തിലൂടെ അവൻ ഫ്രൂട്ട്ഫുൾ ആകുകയും, അതവന്റെ പൂർണ്ണമായ ഒരു ഫ്രൂട്ട്ഫുൾ അല്ല, ഫ്രൂട്ട്ഫുൾ ആകുകയും അവൻ മൾട്ടിപ്ലൈ പെരുകി, തുടർന്ന് റിപ്ലനിഷ് ഭൂമിയിൽ നിറയണം. റിപ്ലനിഷ് എന്നുള്ള വാക്കെന്ന് പറയുന്നത് ഒരു റീ പ്രിഫിക്സ് ആണ്. ആ റീ എന്ന് പറഞ്ഞ പ്രിഫിക്സ് ആ വീണ്ടും നിറയുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഭൂമിയിൽ നേരത്തെ നിറഞ്ഞിരുന്നു, അതിനെ ദൈവം കാലിയാക്കി. ഇതാ വീണ്ടും ഭൂമിയിൽ നിറയുക എന്നുള്ള ഇംഗ്ലീഷ് വാക്ക്, ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ആ കാര്യം മനസ്സിലാവും. അതായത് ഭൂമിയിൽ നിറയുക എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ വീണ്ടും നിറയുക എന്നുള്ളതാണ്. അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇപ്പൊ പോകുന്നില്ല. അപ്പൊ പ്രിയ സഹോദരൻ, ആദ്യത്തെ 3 നിലകൾ കെട്ടുവാൻ ഈ ഭൂമിയിലെ കുടുംബത്തിന് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി. പക്ഷേ ഉദ്ദേശം അടിസ്ഥാനമിട്ടിരിക്കുന്നത് 3 നില കെട്ടാനല്ല, അടിസ്ഥാനമിട്ടിരിക്കുന്നത് 5 നില കെട്ടാൻ. തുടർന്ന് ആ 3-ാം നിലയുടെ മുകളിൽ ദൈവത്തിന്റെ കുടുംബത്തിന് മാത്രമേ കെട്ടുവാൻ കഴിയൂ, ആത്മീയ കുടുംബത്തിന് മാത്രമേ കെട്ടുവാൻ കഴിയൂ, ക്രിസ്തുവിലുള്ള കുടുംബത്തിന് മാത്രമേ കെട്ടുവാൻ കഴിയൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഫലമുള്ളതായിത്തീരുക. ഇന്നും എനിക്ക് യൂറോപ്പിൽ നിന്നൊരു ചോദ്യം വന്നിരിക്കുന്നത്, എന്താണ് ദൈവരാജ്യത്തിന്റെ ഫലം? കാരണം മത്തായി 21-ാം അധ്യായത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യത്തിന് ഫലം കൊടുക്കാത്ത ഏവനെയും ഇതെടുത്ത് മാറ്റുന്നു. അപ്പൊ ദൈവരാജ്യത്തിന്റെ ഫലം എന്താണ്? കർത്താവ് പറഞ്ഞ ആദ്യത്തെ മനുഷ്യന് കൊടുത്ത കൽപ്പനയാണ് ബി ഫ്രൂട്ട്ഫുൾ. ഇതാണ് ആദ്യ കൽപ്പന. ആരെങ്കിലും നിങ്ങളോട് ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കുകയാണ് ആദ്യ കൽപ്പന എന്താന്ന് ചോദിച്ചാൽ പറയണം ബി ഫ്രൂട്ട്ഫുൾ. അവർ വേറെ എന്തെങ്കിലും ആയിരിക്കും കരുതിയിരിക്കണേ. തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബൈബിളിലെ വചനം കാണിച്ചു കൊടുക്കണം. ബി ഫ്രൂട്ട്ഫുൾ. മനുഷ്യനെ 21 മനുഷ്യനെ ഉണ്ടാക്കി, എന്നിട്ട് ആദ്യം അവനോട് പറഞ്ഞത് ബി ഫ്രൂട്ട്ഫുൾ. നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ സന്താനപുഷ്ടിയുള്ളവരായി മാത്രം ഒതുക്കിക്കളഞ്ഞു. അവൾ അതിലൊതുങ്ങില്ല, അത് ദൈവരാജ്യത്തിന്റെ ഫലമാണ്. ആദ്യം പറഞ്ഞത് നീ ഫലമുള്ളവനാകാൻ, ആദ്യം ഒന്നാം നില കെട്ടാതെ പിന്നെ അടുത്ത ഒരു നിലം കെട്ടാൻ പറ്റില്ല. ബി ഫ്രൂട്ട്ഫുൾ, കാരണം അതിൻ്റെ അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനമാണ് ജനസിസ് ചാപ്റ്റർ 1:26. നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാൻ അവർ ഭൂമിയെ വാഴട്ടെ. അപ്പോ അതിലേക്ക് എത്തണമെങ്കിൽ ദൈവരാജ്യത്തിന് ഫലം വേണം. ആ ഫലമില്ല എങ്കിൽ നമ്മളെ എടുത്ത് മാറ്റിക്കളയും. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മറഞ്ഞുപോയ അടിസ്ഥാനം. കാരണം ഈ 7-5 നിലയുള്ള ബിൽഡിങ്ങിന് ഒരു അടിസ്ഥാനം വേണ്ടേ? ആ അടിസ്ഥാനത്തിന് വേണ്ടിയാണ്, ആ അടിസ്ഥാനത്തിലാണ് ഈ 5 നിലയും പണിത് പണിയുന്നത്. അടിസ്ഥാനം അങ്ങ് മറഞ്ഞുപോയി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 43-ാം വാക്യം കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് യഹൂദന്മാരോട് വായിച്ചു.
അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്തു, അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
ഞാനാകുന്നവൻ ശരീരം ധരിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ യഹൂദന്മാരോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ദൈവരാജ്യം തന്നതാ. പക്ഷേ ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുക്കും, എന്നിട്ട് ആർക്ക് കൊടുക്കും? ആരാധിക്കുന്ന കൂട്ടർക്ക് കൊടുക്കും, പ്രാർത്ഥിക്കുന്ന കൂട്ടർക്ക് കൊടുക്കും. ആരാധന നല്ലതാ, പ്രാർത്ഥന നല്ലതാ. കർത്താവ് പറയുന്നു അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക്, നേഷൻസിന് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇസ്രായേലിനോട് പറയാണ് അതിന്റെ ഫലം കൊടുക്കണം. ദൈവരാജ്യത്തിന് ഫലമുണ്ട്, ദൈവരാജ്യത്തിന് ഫലമുണ്ട്. ആ ഫലം കൊടുക്കുന്ന വ്യക്തി കൊടുക്കും. കുഞ്ഞെ, നീ ഒരു കൂട്ടത്തിലായി ഭൂമിയിൽ പറയുന്ന 38,000-40,000 ഡിനോമിനേഷന്റെ ഉള്ളിൽ ഞങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത് ഇസ്രായേലിനോടാ പറയുന്നത്. യേശുവിനെ അയച്ചത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളോട് ആടുകൾക്ക് മാത്രമാ. അവരോട് യേശു വരൽ ചൂണ്ടി പറയുന്നത് നിങ്ങൾ ഇന്ന് കിങ്ഡം എടുത്ത് ഫലം തരുന്ന രാഷ്ട്രങ്ങൾക്ക് കൊടുക്കും. പ്രിയ സഹോദരങ്ങളെ, ഫലം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഫ്രൂട്ടിലേക്ക് നമ്മൾ കടന്നു വരണം. ആ ഫലമില്ല എങ്കിൽ നമ്മൾ ഈ ഓടിയത് മുഴുവൻ വർത്തം. ആ ഫലത്തിലേക്ക് എത്തണം. ആ ഫലമാണ് നമ്മൾ ഓരോരുത്തരും ദൈവപുത്രന്മാരായി വെളിപ്പെടണം. കാരണം ആരാണ് ദൈവരാജ്യം അലങ്കരിക്കേണ്ടേ? 1:26 ആരാണ് ഭൂമിയെ വാഴേണ്ടേ? നിങ്ങൾക്കറിയോ, ആ ഭൂമിയിൽ നിന്നുണ്ടാക്കിയ മനുഷ്യരൂപമല്ല ഭൂമി വാഴേണ്ടത്, ദൈവപുത്രനാണ് ആ ശരീരത്തിലൂടെ. ദൈവം എന്നാ പറഞ്ഞേ, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആരെയുണ്ടാക്കണം? മനുഷ്യനുണ്ടാക്കണം. അപ്പോ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ഈ മനുഷ്യന് കൊടുക്കുകയാണ്, ഇമ്പാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് ഒരു രൂപം ഉണ്ടാക്കി മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് എന്താ ചെയ്യണേ? ആ മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ സദൃശ്യ സ്വരൂപം ദൈവപുത്രനെ അതിനുള്ളിൽ നിക്ഷേപിക്കുകയാണ്. ആ ദൈവപുത്രനാണ്, ദൈവപുത്രൻ നിക്ഷേപിച്ചത് എങ്ങനെയാ? ആ ദൈവത്തിന്റെ ഇമേജും സാദൃശ്യവും അതിലെ ഡിപ്പോസിറ്റ് ചെയ്തപ്പോഴാണ്. ഇന്ന് മനുഷ്യന് എന്തുപോയി? ദൈവത്തിന്റെ ഇമേജും സാദൃശ്യവും നഷ്ടപ്പെട്ടു. അത് മനുഷ്യന്റെ സമ്പത്തായിരുന്നു, അതാണ് മനുഷ്യനെ ദൈവപുത്രനാക്കുന്നത്. മനുഷ്യനത് നഷ്ടപ്പെട്ടു പോയി. അത് നമ്മൾ തിരിച്ച് അറ്റെയിൻ ചെയ്യണം. നമ്മൾ അതിനെ തിരിച്ച് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം. സ്വീകരിക്കുന്ന വ്യക്തിയാണ് ദൈവപുത്രനായിട്ട് വെളിപ്പെടുന്നത്. അല്ലാതെ അതില്ലാതെ പിൻപിലുള്ളതിനു വേണ്ടി കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ചൊക്കെ പൊക്കൊണ്ടിരിക്കുന്ന വ്യക്തികളല്ല. അവരെ കുറിച്ച് പറയുന്നു ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന സകല മനുഷ്യരെല്ലാം അരിഷ്ടരാ. ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ പരമവിളിയുണ്ട്. അതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോ മറഞ്ഞുപോയ ഒരടിസ്ഥാനം, ഇതൊന്നും മനുഷ്യർ അറിയുന്നില്ല, ഈ സത്യം മനുഷ്യർ അറിയുന്നില്ല. ഈ മുട്ടയുടെ ഉള്ളിലെ ആ പഞ്ഞക്കരു അത് അറിയാത്തതുപോലെ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ സത്യം മനുഷ്യർ അറിയുന്നില്ല, ഇത് മറഞ്ഞുപോയി. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാര്യം മറഞ്ഞുപോയി. ഇതാ നമുക്ക് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. നോക്കിയേ, ഇതെല്ലാം ദൈവം ചെയ്യുന്നത്. ഇതാ ഒരടിസ്ഥാനമുണ്ട് ആ ബിൽഡിങ്ങിന്, ഇത് കണ്ടോ, ഒരു ബ്ലൂ കളറിൽ കല്ലുകൾ പോലെ ഇരിക്കുന്നുണ്ടോ, ആ അടിസ്ഥാനമാണ് കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്ത്. ദൈവരാജ്യം ഭൂമിയിൽ ഈ അടിസ്ഥാനം ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്ത് ഇതാണ് ഉൽപ്പത്തി 1:28 അഞ്ച് നിലകൾ കെട്ടിയതിന്റെ അടിസ്ഥാനം ദൈവരാജ്യം ഭൂമിയിൽ. 1:26 അവർ ഇത് എന്തിനാ ഇതൊക്കെ ചെയ്യണേ, ഇതാ നമുക്ക് നമ്മുടെ സ്വന്തം സാധിച്ച സ്വരൂപത്തിൽ മനുഷ്യരുണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ, ദൈവരാജ്യം ഭൂമിയിൽ അവരിലൂടെ സംഭവിക്കണം. എന്നാൽ അതിനുവേണ്ടി ഇവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ അടക്കി വാഴുക. ഇത് നിവർത്തിക്കാനാണ്, ഈ അടിസ്ഥാനം നിവർത്തിക്കാനാണ് ഇത് മുഴുവൻ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവരാജ്യം എന്ന സന്ദേശം മറഞ്ഞു പോകരുത്. നീ ഭൂമിയെ വാഴണം എന്ന സന്ദേശം മറഞ്ഞു പോകരുത്. അടിസ്ഥാനം മറഞ്ഞു പോയാൽ എല്ലാ കാര്യങ്ങളും തെറ്റി. ഇന്ന് അടിസ്ഥാനമൊക്കെ മറന്നുപോയി. അടിസ്ഥാനമൊക്കെ മറന്നുപോയിട്ട് അവരെ ആദ്യത്തെ 3 വിവാഹത്തിലൂടെ, ദൈവം അനുവദിച്ച വിവാഹത്തിലൂടെ, ബി ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്പിൾ റെപ്പനേഷനിലൂടെ അടിസ്ഥാനം എല്ലാം മറന്നിട്ട് ഇത് കെട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി ആ അടുത്ത കല്യാണം കഴിക്കുക, എന്നിട്ട് സന്തോഷിക്കുക, സുഖിക്കുക, പോ. എന്തിനാ ഇത് മുഴുവൻ? ഇത് മുഴുവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാ 1:26 എന്നുള്ള അടിസ്ഥാന ഉപദേശം നിവർത്തിക്കാനാണ്. ദൈവത്തിന് വേണ്ടി മനുഷ്യർ ഭൂമിയെ വാഴുക. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇതിന്ന് എന്ത് പറ്റി? ഇന്ന് ഇത് മറഞ്ഞ് പോയി. ഇതുകൊണ്ടാണ് കർത്താവ് ഭൂമിയിൽ വന്നപ്പോ പറഞ്ഞത്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയാണ്. വയലിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. എന്ന് ദുഷ്ടനായ പിശാച് ലോക സംവിധാനത്തിലൂടെ ഈ ലോകം നേടുക, അതായത് നീ ഈ 3 നിൽക്കുന്ന ഒരു ക്രമീകരണം, അത് ലോകത്തിൽ മാത്രം ഒതുങ്ങുന്നതാ. ലോക സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമിന്റെ അകത്തേക്ക് കയറ്റട്ടെ. നീ ലോകം നേടുക എന്ന ലക്ഷ്യത്തിലേക്ക്. എന്ത് നേടുന്നതല്ല, ദൈവരാജ്യം നേടുന്നതല്ല, ലോകം നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരികയാണ്. ഇതുകൊണ്ടാണ് മത്തായി 13:44 പലപ്പോഴും നിങ്ങളത് പല പ്രാവശ്യം ഇതിൽ കേട്ടിട്ടുള്ളതാണെങ്കിലും ഈ ഒരു ആംഗിളിൽ നിങ്ങൾ ഇപ്പോഴായിരിക്കും കേൾക്കുന്നത്. വായിച്ചാട്ടെ മത്തായിയുടെ സുവിശേഷം 13:1.
സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം.
അത് നിധിയാണ്. ഈ അടിസ്ഥാനം ഇതാ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആ കണ്ട അടിസ്ഥാനം ഒരു നിധിയാണിത്. ഈ അടിസ്ഥാനം നിധിയാണ്. പക്ഷെ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയാണ്. വയലേതാണ്? ലോകം. അതിന്റെ അർത്ഥം നമ്മളുടെ എല്ലാ ഹൃദയത്തിൽ ലോകം നേടാനുള്ള താല്പര്യമാണ് ജനിച്ചപ്പോൾ മുതൽ നമ്മുടെ ചുറ്റുമുള്ളവർ കുത്തിവെക്കുന്നത്. അവരത് കുത്തിവെക്കാൻ കാരണം അവർ ജനിച്ചപ്പോൾ മുതൽ അവരുടെ മാതാപിതാക്കന്മാരും ചുറ്റുമുള്ളവരും കുത്തിവെച്ചത് അതാണ്. അവരത് ചെയ്യാൻ കാരണം അവരുടെ മാതാപിതാക്കന്മാരും ചുറ്റുമുള്ളവരും കുത്തിവെച്ചത് അതാണ്. ലോകം നേടുക, ലോകത്തിൽ വലിയവൻ ആവുക. അപ്പോ ഇതേ ഒരു സംവിധാനം എല്ലാറ്റിന്റെ ഉള്ളിൽ കുത്തിവെച്ചത് കൊണ്ട്, ഈ സന്ദേശം കൊണ്ട്, ലോകം നേടുക എന്ന സന്ദേശം കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വിട്ടു. കുട്ടികളെ പഠിപ്പിക്കാൻ വിട്ടപ്പോൾ അടുത്ത വീട്ടിലെ ജോജ് കുട്ടിയേക്കാൾ നീ കൂടുതൽ മാർക്ക് മേടിക്കണം, അപ്പുറത്തേനേക്കാൾ മാർക്ക് മേടിക്കണം, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്തിനാ കൂടുതൽ മാർക്ക് കിട്ടിയാൽ കൂടുതൽ സ്ഥാനം കിട്ടും, കൂടുതൽ സ്ഥാനം കിട്ടിയാൽ കൂടുതൽ വലിയ ജോലി കിട്ടും, കൂടുതൽ വലിയ ജോലി കിട്ടിയാൽ കൂടുതൽ ശമ്പളം കിട്ടും, കൂടുതൽ ശമ്പളം കിട്ടിയാൽ കൂടുതൽ വലിയവനാകാം നിനക്ക്. ഇതെല്ലാം ആയിട്ട് അവസാനം മരണം ഇവനെ പിടിച്ച് ഇവനും ഇവളും ഒന്നുമില്ലാത്തവനായി, ഇവൻ അലക്സാണ്ടർ പോലും ഒന്നുമില്ലാത്തവനായി ഇവിടുന്ന് പോയതുപോലെ ഇതാ സീറോ ആയി ഇവിടുന്ന് കടന്നു പോകും. ഇതുകൊണ്ടാ കർത്താവ യേശു, സത്യത്തിന് സാക്ഷി നിൽക്കാമെന്ന കർത്താവ യേശു പറഞ്ഞത്, അങ്ങനെ നീ നിന്റെ സിസ്റ്റപ്രകാരം സർവലോകവും നേടി. നിന്നെപ്പോലെ ഈ ലോകം അനുഗ്രഹിക്കപ്പെട്ടവൻ വേറെ ആരുമില്ല. ഏത് ആള് കണ്ടാലും പറയും, നോക്കിയേ ആ ചാക്കോച്ച മുതലാളി, അയാളെ കണ്ട് പഠിക്കണം, അയാളെ കണ്ട് പഠിക്കണം. എന്നാ അപ്പാ ഓ സമ്മതിക്കണം കേട്ടോ. പക്ഷേ പെട്ടെന്നായിരുന്നു, ഇന്നലെ കൂടി കണ്ടതായിരുന്നു. പക്ഷേ ആള് മരിച്ചു, മാറ്റപ്പെട്ടു, എല്ലാം സീറോ ആയി മാറി. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞ്, ഇങ്ങനെ നീ സർവലോകവും നേടിയിട്ടും ഈ ദൈവരാജ്യം എന്ന ആ അടിസ്ഥാനത്തെ എടുത്തു കളയാൻ വേണ്ടി, മനുഷ്യർ ഇത് അറിയാതിരിക്കാൻ വേണ്ടി അതിനെ ലോകം കൊണ്ട് മറച്ചിട്ടു. ഇതുകൊണ്ടാ പറയുന്നത് വയലിൽ മറച്ചു കളഞ്ഞ, ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയായത്. നിധിയാ സംഭവം, പക്ഷെ വയലിൽ മറിഞ്ഞു കിടക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ആ മറിഞ്ഞു കിടക്കുന്നതിനെ നമ്മൾ പുറത്തെടുക്കണം. ഇത് കേട്ടവസാനിക്കുകയല്ല വേണ്ടത്, ആ മറിഞ്ഞു കിടക്കുന്നതിനെ പുറത്തെടുക്കണം. ഇവിടെ കർത്താവ് യേശു ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം വായിച്ച്.
ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം?
ഇവിടെ പറയാണ്, ഒരു മനുഷ്യൻ സർവലോകവും നേടി, സർവലോകം നേടി, ഒരു ചെറിയ ജോലി, ആ കൊച്ചു ജോലി, നേരത്തെ ജോലി ഒന്നും ഇല്ലാതെ ഇപ്പൊ ജോലി കിട്ടി, ദൈവത്തിന് നന്ദി. ആ ജോലി കൊണ്ട് കിട്ടിയ ശമ്പളം കൊണ്ടുപോയി കൊച്ചൊരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ് കൊണ്ട് അതും വലുതായി. ഇതാ കുറെ ബിസിനസ്സുകൾ തുടങ്ങി, അതും വലുതായി. സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ തുടങ്ങി, അതും വലുതായി. കമ്പനികൾ തുടങ്ങി, അതും വലുതായി. ഇതാ അങ്ങനെ ഓരോന്നും വാങ്ങിക്കൂട്ടി 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 കർത്താവ് പറയുകയാണ്, ഇതാ കേരളക്കാരാണെങ്കിൽ നീ കേരളം വാങ്ങി, തമിഴ്നാട് വാങ്ങി, ഇതാ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും വാങ്ങി, പിന്നെ ഏഷ്യ മുഴുവൻ വാങ്ങി, പിന്നെ നീ ആഫ്രിക്ക വാങ്ങി, പിന്നെ ഒരൊറ്റ ചെക്ക് കൊണ്ട് അമേരിക്ക മുഴുവൻ വാങ്ങി, പിന്നെ എല്ലാം വാങ്ങി, അവസാനം അന്റാർട്ടിക്ക വരെ നീ വാങ്ങി. അങ്ങനെ നീ സർവ്വലോകവും നേടി. എന്നിട്ട് പറയാണ്, അങ്ങനെ നീ സർവ്വലോകവും നേടിയിട്ടും നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ, കാരണം നിന്റെ ജീവൻ പോകാൻ പോവാ, കാരണം 2:17 പ്രകാരം നീ മരിക്കേണ്ടവനാ, ആദം മരിച്ച പോലെ നീ മരിക്കണം, എന്നാ പ്രയോജനമുള്ളേ? ഒരു പ്രയോജനവുമില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ലോകം എന്ന ദർശനം ഇട്ടിട്ട് ദൈവരാജ്യം എന്ന നിധിയെ 1:26 മറക്കുകയാണ്. അടിസ്ഥാനം മറിഞ്ഞു പോകരുത്, അടിസ്ഥാനം മറിഞ്ഞു പോകരുത്. പ്രിയ സഹോദരങ്ങളെ, ഇപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എന്നാ ചെയ്യണം? പ്രിയ സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, നിങ്ങൾ, കർത്താവ് പറഞ്ഞു മുമ്പേ നിങ്ങൾ എന്തന്വേഷിക്കണം? ദൈവരാജ്യം അന്വേഷിക്കണം. അതെന്താ? നിധിയ. അതാണ് ആ മുത്ത്, അതാണ് ആ മുത്ത്. ആ മുത്ത് നിങ്ങൾ അന്വേഷിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങളോട് ഇത് പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ ഉറക്കുന്നു, ഇങ്ങനെ പോലെ ഇരിക്കും. പക്ഷെ നിങ്ങൾ അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യുന്ന അറിയാമോ? നിങ്ങൾ അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ, ദൈവത്തിന്റെ വചനം പറയുന്നു 10:13-45, സ്വർഗരാജ്യം വിലയേറിയ മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സന്ദർശിക്കും. കഴിഞ്ഞ ദിവസവും ഒരു സഹോദരനോട് പറയും, ഞാനിത് അന്വേഷിച്ച് നടക്കുക, അപ്പൊ പറയും എന്തിനാണ് ഇങ്ങനെ ജീവിക്കണേ, എന്തിനാണ് ഇങ്ങനെ, എനിക്ക് ഒരു ചർച്ചിൽ പോയാലോ എവിടെ പോയാലും ഒരു മീനിങ് ഫീൽ ചെയ്യുന്നില്ല, എന്തിനാണ് ഇതൊക്കെ ചെയ്യണേ. പക്ഷേ നമ്മുടെ പുസ്തകം നിങ്ങൾ വായിച്ചപ്പോ, ഈ സന്ദേശം കേട്ടപ്പോ മനസ്സിലായി എന്തിനാണ് സംഭവം, ഇതിന്റെ അർത്ഥം മനസ്സിലായി. ഇതാ കർത്താവ് പറഞ്ഞാൽ, നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കേ, ദൈവരാജ്യം അന്വേഷിക്കേ. മത്തായി 6:33 പറയാം, ദൈവരാജ്യം അന്വേഷിക്കേ. മത്തായി സുവിശേഷം 13:45 പറയാണ്, ഇതാ ഒരു മനുഷ്യൻ, അവൻ വിലയേറിയ മുത്തന്വേഷിക്കുന്ന, ആ മുത്താണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം. ഒരു മനുഷ്യനോട് സദൃശ്യൻ, അവനത് കണ്ടു കിട്ടിയപ്പോ, ഇപ്പൊ നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് ഇത് കണ്ടു കിട്ടിയോ മക്കളെ? നിങ്ങളുടെ ഹൃദയത്തിൽ അത് കണ്ടോ? ഹൃദയത്തിൽ അത് കണ്ടു കിട്ടിയോ? അവനത് കണ്ടു കിട്ടിയപ്പോ എന്ത് ചെയ്യുന്നറിയാമോ? അതിന്റെ കണ്ടു കിട്ടിയതിന്റെ ശക്തിയാണ് അവൻ തനിക്കുള്ള സകലതും വിറ്റു. അവന്റെ പിൻപിലുള്ളതാണ് സകലതും. അത് മുഴുവൻ ആർക്ക് വിറ്റു? ഈ ഭൂമിയിൽ ആർക്കെങ്കിലും വിറ്റെന്നല്ലേ പറഞ്ഞേ? അത് മുഴുവൻ ട്രാൻസ്ഫർ ചെയ്തു ഇതിന്റെ ഒറിജിനൽ ഓണറായ ദൈവത്തിന്. ഇത് ഇതിന്റെയൊക്കെ ഓണർഷിപ്പ് അങ്ങേടേതാ, എന്റേതല്ല. അവരത് മുഴുവൻ വിറ്റു, എന്നിട്ട് ആ നിധി അങ്ങ് വാങ്ങി, ആ മുത്തങ്ങ് വാങ്ങി. ഇത് നാം മനസ്സിലാക്കണം. വായിച്ച ആ ഭാഗം എടുത്തെങ്കിൽ,
പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം.
അപ്പൊ അന്വേഷിക്കുന്നവനാ, അന്വേഷിക്കാത്തവന്, യേശു ആദ്യം പറഞ്ഞ മത്തായി 6:33 ചെയ്യാത്തവനൊന്നും നടക്കൂല. അന്വേഷിക്കാത്തവന്റെ കയ്യിൽ ഇതാ എന്തെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അന്വേഷിക്കുന്നില്ല. അന്വേഷിച്ച് സാധനത്തിൽ അയാൾക്ക് വിലയുണ്ട്, അന്വേഷിക്കുന്നതിന് വിലയുണ്ട്. അല്ലാത്തവന് കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല, അദ്ദേഹം അത് നെഗ്ലക്ട് ചെയ്ത് കളയും. അപ്പോ സ്വർഗരാജ്യം വിലയേറിയ മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശ്യം. എന്നിട്ട് പറയാണ് അവനത് കണ്ടെത്തിയാറേ. എന്ത് കണ്ടെത്തണം? കണ്ടെത്തിയില്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല. ചുമ്മാ ഇത് കേട്ടതുകൊണ്ടൊന്നും കണ്ടെത്തത്തില്ല. ഇത് നിങ്ങളുടെ അകത്ത് ഉൾത്തലത്ത് വിശ്വാസമായി വരണം. വിശ്വാസമായി വരണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇതിനെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. പകരം കിട്ടാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടിയ ക്വാളിറ്റിയാണ് താഴ്മ. താഴ്മ വേറെ ആരും താഴ്ത്തുകയല്ല, നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തണം. എന്റെ മകൾ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് വന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി. വന്നിട്ട് കുറച്ച് ഞാൻ സാധാരണ വാതിൽ തുറന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ ഞങ്ങൾ പോകും, പക്ഷെ ഇത് പോകുന്നില്ല, അവിടെ നിൽക്കുക. അങ്ങനെ കണ്ണു തുറന്നു നോക്കി. എന്തുവാ? ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ? ഓക്കെ, ചോദിച്ചാട്ടെ. ചോദിച്ചോ പറയാം. എപ്പോഴും താഴ്മയുള്ളവനാ ഉള്ളവളായിരിക്കാൻ പറ്റിയ ഏതെങ്കിലും വചനം ബൈബിളിലുണ്ടോ? എനിക്ക് ധ്യാനിക്കാൻ, എനിക്ക് ഹൃദയത്തിൽ വലിയ സന്തോഷം തോന്നി, വലിയ സന്തോഷം തോന്നി. കാരണം അന്വേഷിക്കുന്നത് വേറൊന്നുമല്ല, എപ്പോഴും താഴ്മയുള്ളവളായിരിക്കണം. അത് നിരന്തരം ധ്യാനിക്കാനാണ് എനിക്ക്. എന്നോടനെ പറഞ്ഞു കൊടുത്തു യാക്കോബിന്റെ സുവിശേഷം, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിലെ 5 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിച്ചാൽ അവിടെ കാണുവാനായിട്ട് കഴിയും. 6-7 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ താഴ്മയുള്ളവർക്ക് ദൈവം അധികം കൃപ കൊടുക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ വചനമൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്നറിയാമോ? താഴെ ഉള്ള മണ്ഡലത്തിലേക്ക് എല്ലാം ഒഴുകി വരും. ഒരു പർവ്വതത്തിൽ മഴ പെയ്യുന്നു, മഴ എല്ലായിടത്തും പെയ്തു, പക്ഷെ വല്ലതും പർവ്വത ശിഖരത്തിൽ നിൽക്കുമോ? പർവ്വത ശിഖരത്തിൽ ഒന്നും നിൽക്കൂല, എല്ലാം താഴേക്ക് ഒഴുകിപ്പോകും. ഈ അടുത്ത് ഞങ്ങള് ഒരു മല റാസൽ കൈമയിലുണ്ട്, ജബൽ ജൈസ് എന്നതിൻ്റെ പേര്. ഞാൻ 29 വർഷമായിട്ട് താമസിക്കുന്നു, ഇതൊന്നും കാണാനുള്ള യാതൊരു താല്പര്യവും എൻ്റെ അകത്തില്ലായിരുന്നു. പക്ഷേ പുറമേ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ചോദിക്കുന്നു, വിളിച്ചു ചോദിക്കുന്നു, ദുബായിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു, ജബൽ ജൈസ് ജബൽ ജൈസ്. അപ്പം നാണക്കേടല്ലേ, അവിടെ പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയെങ്കിൽ അന്ന് അന്ന് ഇവരെയും കൊണ്ട് കാണിക്കാമെന്ന്, കുടുംബത്തെയും കൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അവിടെ ഒന്ന് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് വഴി നിർത്തിപ്പോരാന്ന് ചിന്തിച്ചു. കാരണം റോഡൊക്കെ വെള്ളം ഒഴുകിയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് ഇതാ റോഡൊക്കെ ഇടയ്ക്ക് നിന്ന് ഒലിച്ചു പോയിരിക്കുന്നു. അപ്പോൾ കയറാൻ പറ്റുന്നില്ല. അവിടെ വെച്ച് ഇതാ ഞാനും ചിന്തിച്ചു ഇടയ്ക്ക് പോരാൻ. വൈഫും പറഞ്ഞു നമുക്ക് ഇനി പോകാം, ഇവിടെ ഇത്ര മതി. കാരണം റോഡൊന്നുമില്ല, കച്ചാർകുടി കയറിപ്പോണേ. ഞങ്ങളങ്ങനെ ചിന്തിച്ചു. പക്ഷേ പർവ്വതത്തിന്റെ അടിവാരത്തിൽ മാത്രം ഈ പ്രശ്നമുള്ളൂ. ഞങ്ങൾ മുകളിലേക്ക് കയറിയപ്പോൾ നല്ല സുന്ദരം റോഡ്, എന്തോ അടിവാരത്തിൽ മാത്രമേ പ്രശ്നം. അടിവാരത്തിലാണ് ഈ വെള്ളം വന്ന് കൂടത്തുള്ളൂ, അടിവാരത്തിലാണ് ഈ ഒഴുക്ക് മുഴുവൻ. ഈ പർവ്വതത്തിന്റെ മുകളിൽ പെയ്യുന്ന വെള്ളം ഒന്നും അവിടെ നിൽക്കത്തില്ല, അതെല്ലാം കൂടി താഴേക്ക് ഒഴുകി വന്ന് താഴെ എത്തുമ്പോൾ വലിയൊരു ജലപ്രവാഹമായ ആ റോഡൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഇതിലൊരു സന്ദേശമില്ലേ? കുഞ്ഞെ, നിന്റെ ഹൃദയത്തിൽ നീ ഉയർന്നു നിന്നാൽ ദൈവം ഈ വചനമഴ, ആത്മമഴ പെയ്യിക്കുമ്പോൾ നിനക്കൊന്നും കിട്ടൂല. താഴ്വരയിലേക്ക് അത് ഒഴുകിപ്പോകും. എന്നാൽ ഹൃദയത്തിൽ താഴ്മയോടെ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്ക് ഇത് എത്തിച്ചേരും. അതുകൊണ്ട് കർത്താവ് പറയുന്ന താഴ്മയുള്ളവൻ അധികം കൃപ ലഭിക്കുന്നു. താഴ്മയുള്ളവന് അധികം കൃപ ലഭിക്കുന്നു. അപ്പോ ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കുക. യാക്കോബ് 4-ാം അധ്യായം നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ഓ ലോർഡ്, ഐ ലവ് യു. 6-ാം വാക്യം മുതൽ വായിച്ചു.
എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു.
ഇതാ താഴ്മയുള്ളവർക്ക് അധികം കൃപ നൽകുന്നു. നിങ്ങൾക്ക് അധികം കൃപ വേണോ? വേറെ ആരും നിങ്ങളെ താഴ്ത്തരുത്. അങ്ങനെ വേറെ ആരെങ്കിലും നമ്മളെ താഴ്ത്തിയാൽ അതിന്റെ പേര് ഹ്യൂമിലിയേഷൻ. നിങ്ങൾ എന്നെ താഴ്ത്തി കളഞ്ഞല്ലേ. ചില ഭർത്താക്കന്മാർക്കൊരു പ്രത്യേകതയുണ്ട്, ഭാര്യയെ മറ്റുള്ളവരെ പിടിച്ച് താഴ്ത്തുക. ചില ഭാര്യമാർക്കൊരു പ്രത്യേകതയുണ്ട്, ഭർത്താക്കന്മാരെ മറ്റുള്ളവരെ പിടിച്ച് പേര് വിളിച്ച്. താഴ്ത്തുക. അപ്പൊ പല ഇത് ഇങ്ങനെയുള്ള മനുഷ്യർ, അതുപോലെ തന്നെ ടീച്ചർമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, കുട്ടികളെ താഴ്ത്തുക. കുട്ടികൾക്കൊരു പ്രത്യേകത ഉണ്ട്, ടീച്ചർമാരെ താഴ്ത്തുക. അപ്പൊ പ്രിയ സഹോദരൻ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനായിട്ട് പഠിക്കണം, ആരെയും താഴ്ത്തുകയല്ല വേണ്ടത്. ഇതാ പകരം മറ്റുള്ളവർ നമ്മളെ താഴ്ത്തുകയല്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെത്താൻ താഴ്ത്തണം. തന്നെത്താൻ താഴ്ത്തണം. തന്നെത്താൻ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തും, തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം കൂടുതൽ കൃപ കൊടുക്കും. ദൈവം ആ വ്യക്തിയെ ദൈവം ഉയർത്തുവാനായിട്ട് ഇടയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയെല്ലാം ഇതിന് വളരെ പ്രാധാന്യം നമ്മൾ കൊടുക്കുക. ഇതാ ഈ ദൈവരാജ്യ സന്ദേശത്തോട് പറയുമ്പോൾ ഇത് നിങ്ങളുടെ അകത്ത് കിട്ടണമെങ്കിൽ ദൈവം വിചാരിക്കാതെ നടക്കൂല. സഹോദരങ്ങളെ, ദൈവം വിചാരിക്കാതെ നടക്കൂല. ദൈവം വിചാരിക്കണമെങ്കിൽ നമ്മൾ താഴ്മയുള്ളവനായിരിക്കണം. പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടെ, കർത്താവെ ഇന്ന് പറയുന്ന ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വരയ്ക്കണമേ, എൻ്റെ ഹൃദയത്തിൽ അത് ഡിപ്പോസിറ്റ് ചെയ്യണമേ കർത്താവെ, എനിക്കത് വിശ്വാസമായി മാറണമേ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കേട്ടവരിൽ കേട്ട വചനം വിശ്വാസമായി മാറാഞ്ഞത് കൊണ്ട് അവർക്കതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടായിരുന്നില്ല, ചുമ്മാ സമയം കളഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ഉള്ളിൽ വിശ്വാസമായി മാറണം. അതായത് ശ്രദ്ധിച്ചേ, നിങ്ങൾ നേരത്തെ മൂന്ന് മെറ്റീരിയലെ കുറിച്ച് റിയാലിറ്റിയെ കുറിച്ച് കേട്ടല്ലോ, ഫിസിക്കൽ റിയാലിറ്റി. ആ ഫിസിക്കൽ റിയാലിറ്റി നിങ്ങളിത് കണ്ടപ്പോഴാണ്, ഇതാ നിങ്ങൾ ഒരു കാര്യം കണ്ടു, അതും നിങ്ങളുടെ മെന്റൽ റിയാലിറ്റിയായി മാറി. നിങ്ങളൊരു മൊബൈൽ കണ്ടു, അല്ലെങ്കിൽ ഒരു കാറ് കണ്ടു, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ കണ്ടു, ഇതാ നിങ്ങൾ പറയാ, ദാറ്റ് ഈസ് മൈ ഡ്രീം കാർ, ഡ്രീം കാർ. ആ ഭൗതിക യാഥാർത്ഥ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പം എന്തായി, മെറ്റീരിയൽ. അതായത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് ഒരു മെൻ്റൽ റിയാലിറ്റിയായി മാറി. ഫിസിക്കൽ റിയാലിറ്റി ഒരു മെൻ്റൽ റിയാലിറ്റിയായി മാറി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വിശ്വാസം. സ്പിരിച്വൽ റിയാലിറ്റി, ദൈവം പറയുന്ന ആ ആത്മീക സത്യം. നീയാണ് ഭൂമിയുടെ രാജാവ്, നിന്നെ അതിനു വേണ്ടി ഞാൻ ഉണ്ടാക്കിയത്, നീ എൻ്റെ മകനാണ്, ഭൂമിയുടെ രാജാവ്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഇത് നമ്മളുടെ മെന്റൽ റിയാലിറ്റിയായി മാറിയാൽ അതിന്റെ പേരാ വിശ്വാസം. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ മെന്റൽ റിയാലിറ്റിയായി മാറണം. ഈ പറഞ്ഞത് ആയില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല. ഈ ഡ്രീം കാറ് കുഞ്ഞെ, നിന്റെ ഈ പുറമേയുള്ള കാറ് നിന്റെ ഡ്രീം ആയില്ലെങ്കിൽ നീ അത് വാങ്ങിക്കത്തില്ല, നിനക്കത് കിട്ടൂല. പക്ഷെ അത് ഡ്രീം ആയതുകൊണ്ടാണ് തുടർന്ന് നിനക്കത് കിട്ടിയത്. ഇതേപോലെ ഈ ദൈവരാജ്യ സുവിശേഷം പറയുമ്പോൾ അത് ആത്മീയ സത്യമാണ്, സത്യം. അത് നിന്റെ ഡ്രീമാകണം. അങ്ങനെ അത് നിന്റെ ഡ്രീമായാൽ അതാണ് നിന്റെ വിശ്വാസം. അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല, അല്ലെങ്കിൽ ഇത് ഒരു പ്രയോജനവുമില്ല. ഹെബ്രായ ലേഖനം 4:2
അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു.
അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം, അതാണ് ട്രൂത്ത്, കേട്ടവർ ആകുന്നു. ഇപ്പൊ നമ്മളെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ, കേട്ടവർ ആകുന്നു. പക്ഷെ അതിൽ ഗുണമാകണോ? ഗുണമാണെങ്കിൽ എന്ത് വേണം താഴേക്ക്?
എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട്,
കേട്ടവരിൽ അതൊരു മെന്റൽ റിയാലിറ്റിയായി, ഡ്രീമായി. എന്റെ ഡ്രീം കാർ എന്നത് പറഞ്ഞതുപോലെ എന്റെ ഡ്രീമാണ് ഈ വചനം. ഞാനിതാ ദൈവത്തിന്റെ മകനായി ഭൂമിയുടെ രാജാവാകാൻ പോകുന്നു, ഇതെന്റെ ഡ്രീമാണ്. ഇതാകായി ആയില്ല എങ്കിൽ, അങ്ങനെ ആകുന്നതിന്റെ പേരാണ് വിശ്വാസം. അങ്ങനെ ആയില്ല എങ്കിൽ അവർ എഴുതിയിരിക്കുകയാണ്,
കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല,
അവർക്ക് ഉപകാരമായി വന്നില്ല. പ്രിയ സഹോദര സഹോദരി, ഈ സമയം വേസ്റ്റ് ആക്കരുത്. ഈ സത്യം കേട്ടിട്ട് ഇത് നമുക്ക് വിശ്വാസമായി വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവസന്നദ്ധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി, എന്റെ കർത്താവേ എനിക്ക് സ്വയമായി ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ എന്ന് പറഞ്ഞ് അവനവനെ തന്നെ താഴ്ത്തി, ഇതാ ദൈവസന്നദ്ധിയിൽ കർത്താവേ എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ. ദൈവം ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ അനേകർ അവിടെ ഉണ്ട്, അവർക്കൊന്നും അത് മനസ്സിലാകുന്നില്ല. പക്ഷേ ദൈവം ലുദിയായുടെ ഹൃദയം തുറന്നു കൊടുത്തു, ആ സഹോദരന്റെ ഹൃദയം തുറന്നു കൊടുത്തു. അതുകൊണ്ട് കന്നെ കാണുന്ന സഹോദരിമാരെ, നിങ്ങൾ മാത്രമല്ല സഹോദരന്മാരെ, നിങ്ങളുടെ എല്ലാവരുടെ ഹൃദയം തുറന്നു കൊടുക്കാൻ കിട്ടാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപയ്ക്കായി യാചിക്കുക. കൃപ കിട്ടണമെങ്കിൽ എന്ത് വേണം? തന്നെ താൻ താഴ്ത്തണം. സോറി, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഉൾത്തളങ്ങളിൽ ഒരു ഇത് നിങ്ങൾ കണ്ട് കിട്ടിയാൽ പിന്നെ നിങ്ങളുടെ ജീവിതം വേറെയാ. പിന്നെ കാരണം നിങ്ങൾ എന്ത് കണ്ടു? ആ വിലയേറിയ മുത്ത് കണ്ടു. കണ്ടാൽ എന്ത് ചെയ്തു? തനിക്ക് ധാരാളം മുത്തുകളുണ്ട്, താൻ മുത്തു വ്യാപാരിയാ. ആ മുത്തുകളൊക്കെ താൻ വിറ്റ് ആ ഒരൊറ്റ മുത്ത്, സ്വർഗരാജ്യം എന്ന നിധി, ആ ഒരൊറ്റ മുത്തങ്ങ വാങ്ങി. നമുക്ക് വാങ്ങണ്ടേ? ഒരു തീരുമാനത്തോടെ, ഇതാ കർത്താവേ ആ നിധി വാങ്ങുവാൻ, എന്നെ തന്നെ താഴ്ത്തുവാൻ ഞാൻ ഏൽപ്പിക്കുക. എൻ്റെ ഹൃദയത്തിൽ അതെല്ലാം വിശ്വാസമായി വ്യാപരിപ്പാൻ ആ സത്യം എൻ്റെ ഡ്രീമായി തീരണം. സാധാരണ ഫിസിക്കൽ റിയാലിറ്റി എന്റെ ഡ്രീമായി മാറുന്നു, ഇതുപോലെ സ്പിരിച്വൽ റിയാലിറ്റി ട്രൂത്ത് എന്റെ ഡ്രീമായി മാറുവാൻ അങ്ങനെ സഹായിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണിലടച്ചാട്ടെ. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന അതിശ്രേഷ്ഠമായ വചനങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ അപ്പച്ച, ഭൂമിയിൽ ഞങ്ങൾക്ക് പല ഡ്രീമുകളുമുണ്ട്. ആ ഡ്രീമെല്ലാം ഉണ്ടാക്കിയത് ഭൗതിക യാഥാർത്ഥ്യങ്ങളാണ്, ഫിസിക്കൽ റിയാലിറ്റികളാണ്. എന്നാൽ അപ്പച്ച, അങ്ങ് ഞങ്ങളോട് ഇന്ന് പറഞ്ഞു, ട്രൂത്ത് സ്പിരിച്വൽ റിയാലിറ്റിയിൽ നിന്ന് നിനക്ക് ഡ്രീം ഉണ്ടാകട്ടെ. ആ ഡ്രീമിന്റെ പേരാ വിശ്വാസം. ആ ഡ്രീം ഉണ്ടായാൽ നിങ്ങളത് കണ്ടു കഴിഞ്ഞു. കണ്ടാൽ നീ നിന്റെ ജീവിതത്തെ മാറ്റും. നിനക്കുള്ള സകലതും വിറ്റ് നീ ആ ഏറ്റവും വിലയേറിയ നിധിയായ സമ്പത്തായ ദൈവരാജ്യം എന്ന മുത്ത് നീ വാങ്ങും. താങ്ക് യു ഡാഡി, താങ്ക് യു ഫോർ ദൈ വേർഡ്. ഈ മക്കളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിലൊരു അനുഗ്രഹിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളുടെ മേലെ അങ്ങ് മഞ്ഞും മഴയും മാറ്റിക്കണം. രോഗികളായിരിക്കുന്നവരെ അങ്ങ് സൗഖ്യമാക്കിയാട്ടെ. അങ്ങയുടെ സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കുക. അങ്ങയുടെ സൗഖ്യം ഇവരുടെ മേൽ കൽപ്പിക്കുക. സകല മേഖലകളിലും ഈ മക്കൾ അങ്ങയുടെ തേജസ്സായി മാറട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ, താങ്ക് യു ഡാഡി, താങ്ക് യു. പ്രിയരെ, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ദൈവം അറിയുമെങ്കിൽ അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ദി ലോർഡ്.